മറപിടിച്ച നിന്റെ മൗനങ്ങളിൽ പ്രണയത്തിൻ്റെ നീരുവ് നിറക്കണം. പാതിരാക്കാറ്റിൻ്റെ തലോണലിൽ പറയണമെന്ന് കരുതി മാറ്റിവെച്ച കാര്യങ്ങൾ പറയണം. വിപ്ലവത്തിൻ്റെ രണഭൂമിയിൽ ഒരു മെയ്യായി നിന്ന് ചുവന്ന പൂക്കളിലെ വസന്തത്തെ നെഞ്ചിലേറ്റി ഇൻകുലാബ് വിളിക്കണം. നീ എന്നാൽ എനിക്ക് പ്രണയമായിരുന്നില്ല, നെഞ്ചിൽ തട്ടിയ വിപ്ലവമായിരുന്നു സഖി. ഇന്നാണ് ആരോഹിയുടെ കുടുംബത്തിലെ പൂജ. രാവിലെ തന്നെ തുളസിയും മീനുവും ഗൗരവും നീരവും കൂടെ കുടുംബത്തിലേക്ക് പോയി. കാർ മുറ്റത്ത് വന്ന് നിന്നതും ആരോഹി ഓടിപ്പോയി തുളസിയമ്മയെ കെട്ടിപ്പിടിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ട് രണ്ടുപേരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. എല്ലാവരോടും വിശേഷം തിരക്കിയ ശേഷം ആരോഹിയുടെ കണ്ണുകൾ ചുറ്റിനും പരതി നടന്നു.
നോക്കേണ്ട, വന്നിട്ടില്ല.
മീനുപതി അവളുടെ ചെവിയിൽ പറഞ്ഞതും ആരോഹിയുടെ മുഖം മങ്ങി. അവൾ കരയുമെന്നുള്ള രീതിയിൽ തന്നെ എത്തി. പെട്ടെന്നാണ് ആരവിന്റെ ബൈക്ക് അവിടേക്ക് വന്ന് നിൽക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ മുഖത്ത് സന്തോഷം വിടരുന്ന് മീനു അതിശയത്തോടെ നോക്കി നിന്നു. ദിവസങ്ങൾക്ക് ശേഷം ആരോഹി കണ്ടതും തനിക്ക് പെട്ടെന്നൊരു ഊർജം കൈവന്ന പോലെ ആരവിന് തോന്നി. കണ്ണിമ വെട്ടാതെ തന്നെ അവൻ അവളെ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ആരോഹി തന്റെ കണ്ണുകൾ അവനിൽ നിന്നും പിൻവലിച്ചു. ചിരിച്ച മുഖത്ത് കൃത്രിമ ദേഷ്യം വരുത്തി. ചുണ്ടുകൊണ്ട് ഗോഷ്ടിയാട്ടി അവൾ അകത്തേക്ക് പോയി. അവളുടെ മുഖഭാവമൊക്കെ കണ്ടതും ആരോഹി ചിരിച്ചു.
എന്നാ സുഖാണോ, എങ്ങനെയുണ്ടോ എന്നൊന്ന് ചോദിക്കാം. വേണ്ട, ഒരു ഹലോ എങ്കിലും പറയാം. ഒന്നുമില്ലെങ്കിൽ ഇത്രയും ദിവസത്തിന് ശേഷം കാണുന്നതല്ലേ. ഈ കാലമാടനെയാണോ ദൈവമേ, ഞാൻ കാണാനായി കണ്ണിൽ എണ്ണഴിച്ച് കാത്തിരുന്ന്.
തന്നെ തന്നെ പിറുപിറുത്ത് ആരോഹി തന്റെ മുറിയിലിരുന്ന് മുടി ചീവുകയായിരുന്നു.
അതേ, കുറച്ച് വെള്ളം വേണം.
പെട്ടെന്ന് ആരവിന്റെ ശബ്ദം കേട്ടതും അവളുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു. വാതിലിൽ ചാരി ഭിത്തിയിൽ കയ്യൂന്നി അവൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആരോ.
അങ്ങേരുടെ ഒരു വെള്ളം.
ആരോഹി അരിശത്തോടെ ചീപ്പ് താഴെ വെച്ച് തലമുടി മടക്കി ഒരു ക്ലിപ്പും ഇട്ടുകൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്നു.
അതെ, വെള്ളം വേണമെങ്കിൽ അടുക്കളയിൽ പോയി ചോദിക്കണേ, ഹേ ഇവിടെ വെള്ളമൊന്നുമില്ല.
ദേഷ്യത്തോടെ അവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു.
വെള്ളം ഇവിടെ ഇല്ലെന്ന് എനിക്കും അറിയാം, ഞാൻ നിന്നോട് എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞ്.
ഇയാൾ പറയുമ്പോ പറയുമ്പോ എല്ലാം ചെയ്യാൻ, ഞാനെന്താ ഇയാളുടെ വേലക്കാരിയാ?
മര്യാദക്ക് പോയി എടുത്തിട്ട് വാടി.
ആരോ അവളെ തള്ളി വെളിയിലേക്ക് വിട്ടു. കാലമാണ്. ഇത്തിരി ഉറക്കെ തന്നെ അവൾ വിളിച്ചുകൊണ്ട് തുള്ളിച്ചാടി അടുക്കളയിലേക്ക് പോയി. ആരോ ഒരു ചിരിയോടെ ആ കട്ടിലേക്ക് ഇരുന്നു.
വെള്ളം.
ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം നീട്ടിക്കൊണ്ട് ആരോഹി പറഞ്ഞു. അവൻ ആ ഗ്ലാസ് കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാനായിട്ട് ആരംഭിച്ചു. അത് കണ്ടതും ആരോഹി വെളിയിലേക്ക് പോവാനായി തുരിഞ്ഞു. പെട്ടെന്ന് തന്നെ ആരവിന്റെ കൈ അവളുടെ കയ്യിൽ പതിഞ്ഞു. ഞെട്ടലോടെ ആരോഹി നോക്കിയപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ആരോ വെള്ളം കുടിക്കുകയാണ്. അവൾ തന്റെ കൈ വിടുവിക്കാൻ നോക്കുന്നതിനനുസരിച്ച് അവന്റെ പിടുത്തവും മുറുകി മുറുകി വന്നു. കാലിയാക്കിയ ഗ്ലാസ് താഴേക്ക് വെച്ച് ആരോ അവളെ നോക്കി.
കയ്യിൽ നിന്ന് വിടറോ.
അവൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. ആരോ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അവളുടെ നേരെ നിന്നു. പിണക്കാണോ? ആർദ്രമായ ശബ്ദത്തോട് അവൻ ചോദിച്ചപ്പോൾ ആരോഹിയുടെ മനസ്സ് സന്തോഷത്താൽ തുള്ളിച്ചാടി.
എന്തിന്, ഞാനെന്തിനാ പിണങ്ങുന്ന? എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല.
ആരോഹി അവനിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു.
ആണോ, എന്നാ ശരി.
ചിരിയോടെ ആരോ വെളിയിലേക്ക് പോയി.
പോട കാലമാടാ.
ആരോഹി ദേഷ്യത്തോടെ അവിടെ ഇരുന്ന ഗ്ലാസ് അവന് നേരെ വലിച്ചെറിഞ്ഞു. വീട്ടിലുള്ള എല്ലാവരും കാവിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആരവിന് പോവാൻ താല്പര്യമില്ലാത്തതിനാൽ ആരോ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് ഗോവിന്ദ് അവൻ്റെ അരികിലേക്ക് വരുന്നത്. ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് ആരോ മനസ്സിലാക്കി.
ഇനിയിപ്പോൾ കല്യാണത്തിരക്കായിരിക്കും, നേരത്തെ തന്നെ ഓഫീസിൽ ലീവിന് കൊടുക്കണം.
ഗോവിന്ദ് പറഞ്ഞ കേട്ട് ആരോ ചിരിച്ചു.
ഗോവിന്ദേ, നിനക്കും നിന്റെ അമ്മക്കും അവളോട് ഇത്രയും സ്നേഹം വന്നത് സ്വത്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് മോന് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കണ്ട.
ആരോ പറഞ്ഞതും ഗോവിന്ദന് മുഖം മാറി.
അത് പറയാൻ നീ ആരടാ? ഞാനും അമ്മ എന്ത് വിചാരിച്ചോ അത് തന്നെ നടക്കും. നീ വലിയ ആളാവാൻ നോക്കണ്ട കേട്ടോ. അവളെ കെട്ടുകയോ വെപ്പാട്ടിയായിട്ട് വെക്കുകയോ ചെയ്യും, എല്ലാം എന്റെ ഇഷ്ടം.
ഗോവിന്ദ് പറഞ്ഞു നിർത്തിയതും ആരവിന്റെ കാൽ അവന്റെ നെഞ്ചിൽ പതിച്ചു. താഴെ കിടക്കുന്ന ഗോവിന്ദനെ നാഭിയിൽ ചവിട്ടി. കരണത്തായി അവൻ വീണ്ടും അടിച്ചു. എന്റെ പെണ്ണിനെ പറ്റി പുഴുത്ത നാക്കിൽ നിന്നൊരു അക്ഷരം കൂടി വീണ പിന്നെ നിനക്ക് സംസാരിക്കാൻ നാക്കുണ്ടാവില്ല,
മനസ്സിലായോടാ?
ആരോ ദേഷ്യത്തോടെ വീണ്ടും അവന്റെ കരണത്തെ ആഞ്ഞടിച്ചു. പൂജ കഴിഞ്ഞ് സ്വീകരണ മുറിയിൽ ഇരിക്കുകയായിരുന്നു എല്ലാവരും. ആരോഹിയുടെയും മീനുവിന്റെയും മിക്ക ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്നു.
എനിക്ക് എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട്. ഈ വരുന്ന ചിങ്ങത്തിൽ തന്നെ ആരോഹിയുടെയും ഗോവിന്ദിന്റെയും കല്യാണം നടത്തിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ.
എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി മുത്തശ്ശി പറഞ്ഞു. ആരോഹിയുടെ നെഞ്ചിരിപ്പ് വെളിയിൽ കേൾക്കാം എന്നുള്ള തരത്തിലായി. അടുത്തു നിൽക്കുന്ന മീനുവിന്റെ കയ്യിൽ ഒരു താങ്ങിനെന്ന പോലെ അവൾ പിടിച്ചു. ഗൗരവ് എന്തോ പറയാനായി പോയതും നീരവ് പെട്ടെന്ന് തന്നെ അവന്റെ വാ പൊത്തി. പൊന്നു മോനെ, ചതിക്കരുത്. ആരോ ഇതൊന്നും കേൾക്കാത്ത രീതിയിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അവന്റെ നിഷേധഭാവവും അവഗണനയും അവളെ കൂടുതൽ സങ്കടത്തിലാഴ്ത്തി. കൂടുതൽ തീരുമാനങ്ങൾ അവർ എടുക്കുന്നതിനൊപ്പം അവൾക്ക് തന്റെ ശരീരം തളരുന്നതായി തോന്നി.
അപ്പോ അടുത്ത മാസം നിശ്ചയം കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ച് ലളിതമായിട്ടുള്ള രീതിയിലാണ് നടത്താം അല്ലേ?
ശ്യാമയുടെ തീരുമാനം ബാക്കിയെല്ലാവരും ശരിവെച്ചു. പോവാം. പെട്ടെന്ന് ആരോ പറഞ്ഞത് കേട്ടതും ആരോഹിയുടെ കൈകൾ മീനുവിന്റെ കയ്യിൽ ഒന്നുകൂടെ മുറുകി. എന്തെന്നറിയാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ വന്നു.
മോനെ അത് പിന്നെ.
തുളസി എന്ത് പറയണമെന്നറിയാതെ ആരോഹിയെയും ആരവിനെയും മാറി മാറി നോക്കി. ആരോഹി തലകുനിച്ച് നിന്ന് കരയുകയായിരുന്നു.
ഞാൻ അമ്മയോടല്ല ചോദിച്ചത്, ആരോഹിയോടാണ്.
അവൻ പറഞ്ഞത് വിശ്വാസമാവാതെ ആരോഹി തല ഉയർത്തി നോക്കി.
നോക്കിൽ കഥ പോയി ബാഗ് എടുത്തിട്ട് വാ പെണ്ണെ.
ആരോ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആരോഹി മുറിയിലേക്ക് ഓടി.
ആരോ വേണ്ട, കല്യാണം ഉറപ്പിച്ച പെണ്ണാണ് അവൾ, ഇനി അവിടെ നിൽക്കണ്ട.
ശ്യാമ എടുത്തടിച്ച പോലെ പറഞ്ഞു.
അതിന് നിങ്ങളാരാ അവളുടെ കല്യാണം തീരുമാനിക്കാൻ?
ആരോ ദേഷ്യത്തോടെ അവരെ നോക്കി.
ഞാനല്ല, ഇപ്പോൾ അവളുടെ തീരുമാനങ്ങളെല്ലാം എടുക്കാൻ അധികാരമുള്ള മുത്തശ്ശി തന്നെയാണ് കല്യാണം ഉറപ്പിച്ച്.
ആണോ? അപ്പൊ എന്റെ ഭാര്യയുടെ കല്യാണം നടത്താൻ എന്റെ സമ്മതം ആവശ്യമല്ലേ?
ആരവിന്റെ വാക്കുകൾ എല്ലാവരിലും ഞെട്ടൽ ഉളവാക്കുന്നതായിരുന്നു.
എന്താ പറഞ്ഞ്?
മുത്തശ്ശി ചോദിച്ചു.
അതെ മുത്തശ്ശി, ആരോഹിന്റെ ഭാര്യയാണ്. കൂടുതൽ കാര്യങ്ങൾ ശേഖരങ്ങളോട് ചോദിച്ചാൽ മതി, അവര് പറഞ്ഞുതരും.
കയ്യിൽ ബാഗുമായി നിറകണ്ണുകളോടെ നിൽക്കുന്ന ആരോഹിയുടെ അടുത്തേക്ക് ആരോ നടന്നു. അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിപ്പിടിച്ച് അവളുടെ കയ്യും പിടിച്ച് അവരാ വീടിന്റെ പടിയിറങ്ങി. ബൈക്കിൽ ആരോഹി ഇരുന്നതും അവൻ തിരിഞ്ഞു നോക്കി.
ഓ,
അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ അവന്റെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ചു. സന്ധ്യ മയങ്ങുന്ന നേരത്തുള്ള തണുത്ത കാറ്റ് ആരോഹിയുടെ തലമുടികളെ തലോടിക്കൊണ്ടിരുന്നു. മുമ്പ് പലതവണ ആരവിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ യാത്ര അവൾക്ക് പുതിയൊരനുഭവമായിരുന്നു. അവന്റെ തോളിലേക്ക് അവൾ പതിയെ തലചായ്ച്ചു. എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടും ആരവിന്റെ മുഖത്തൊരു ചിരിവിടർന്നു. അവളുടെ കൈയിലേക്ക് തന്റെ കൈ കൂട്ടിച്ചേർക്കാനായി ഉള്ളം വെമ്പി.
ഇയാൾ ചിരിക്കുവോ?
അവന്റെ ചെവിക്കരികിലായി ചെന്ന് അവൾ പതിയെ ചോദിച്ചു.
എന്തേ, എനിക്ക് ചിരിക്കാൻ പാടില്ലേ? എന്താ എന്താ ചിരി അത്രക്കും മോശമാണോ?
ഗൗരവം കലർത്തി ആരോ അവളെ നോക്കി. ഈ ഗൗരവം കലർന്ന മുഖത്ത് വല്ലപ്പോഴും വിടരുന്ന ചിരി കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഇയാളുടെ ദേഷ്യത്തിനേക്കാളും ശക്തമായത് ഈ ചിരിയാണ്. ഒരാളുടെ ഹൃദയം തുരന്നു പോവാനുള്ള കഴിവ് അതിനുണ്ട്. അവന്റെ ഇടുപ്പിലെ കൈ അമർത്തി പിടിച്ചുകൊണ്ട് ആരോഹി പറഞ്ഞു. ആരവിന്റെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി തെളിഞ്ഞു.
ഓഹോ, എന്നാ പിന്നെ ഞാനിനി ചിരിക്കുന്നില്ല. ചുമ്മാ എന്തിനാ വല്ലവരുടെയും ഹൃദയം തുറക്കുന്നത്? അല്ല, ആരുടെ ഹൃദയം ഞാൻ തുറന്നത്?
ആരോ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിച്ചു.
നിങ്ങളുടെ അമ്മൂമ്മയുടെ കുഞ്ഞമ്മയുടെ മോന്റെ മോളുടെ.
ആരോഹി ദേഷ്യത്തോടെ അവനിൽ നിന്നും അകന്നു മാറി ഉറക്കെ പറഞ്ഞു. ആരോ അവന്റെ ചിരിയടക്കാനായി ആയാസപ്പെടുകയായിരുന്നു.
പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? എന്റെ ശിവനെ, ഈ കാലമാടിനോട് എങ്ങനെയാ ഐ ലവ് യു എന്നൊന്ന് പറയുക? ചിലപ്പോ കലിപ്പ്, ചിലപ്പോ ചിരി, ചിലപ്പോ പൊട്ടൻ. ഇങ്ങനെ ഒരു വിചിത്ര ജീവിയാണല്ലോ എനിക്ക് പ്രേമിക്കാൻ തോന്നിയത്,
ആരോഹി സ്വയമേ പറഞ്ഞു. വീടിന്റെ മുറ്റത്ത് വണ്ടി നിർത്തിയതും ആരോഹി ബൈക്കിൽ നിന്നിറങ്ങി. ആ മണ്ണിൽ കാലുകുത്തിയതും അവളുടെ കാൽവിരലുകളിലേക്ക് ഒരു ഊർജം പകർന്ന് കയറുന്ന പോലെ തോന്നി. ഒരു പ്രതീക്ഷയോടെന്ന പോലെ അവൾ അവനെ നോക്കി. ആരോ ചിരിയോടെ അവളുടെ കൈ പിടിച്ച് ആ വീടിന്റെ പടികൾ ചവിട്ടി. അവളുടെ കണ്ണുകൾ നിറയുകയായിരുന്നു. സന്തോഷത്താൽ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവൾ മറന്നുപോയി. സ്വീകരണ മുറിയിലേക്ക് കടന്നതും അവന്റെ കൈകൾ മോചിപ്പിച്ചു. ആരോഹി എന്തെന്നില്ലാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
നീ എന്താടി കുന്തം വഴിയെ പോലെ നിൽക്കുന്നത്? പോയി വല്ലോ പടികടി,
കൃത്രിമ ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ട് ആരോ മുകളിലേക്ക് പോവാനായി തുടങ്ങി.
ഞാനേ കൊച്ചു കുഞ്ഞൊന്നല്ല, എനിക്കറിയാം പഠിക്കണമെന്ന് കേട്ടോ. ഇയാൾ എന്നെ കാണുമ്പോഴെല്ലാം ഒരു നേർച്ച പോലെ പോയി പഠിക്കും പോയി പഠിക്കുന്ന പറയേണ്ട കാര്യമില്ല, മനസ്സിലായോ?
അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നുകൊണ്ട് ആരോഹി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. നീ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ ഇത് തന്നെയായിരിക്കും ഞാൻ പറയുക. ഒരു നിമിഷം പോലും നീ നിന്റെ സ്വപ്നത്തെ എനിക്കായി മറക്കാൻ പാടില്ല. എല്ലാം നേടി വാങ്ങുമ്പോഴായിരിക്കും ഇത്രയും നാളും ഞാൻ താഴിട്ട് പൂട്ടിയിരിക്കുന്ന സ്നേഹമെല്ലാം നിനക്കായി തരുന്നത്. അവൾ പോയ വഴിയിലേക്ക് നോക്കി അവൻ പറഞ്ഞു.
ശ്യാമയെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പെട്ട പാട്. കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞിട്ടും ആരോഹിയെ കൊണ്ട് തന്നെ ഗോവിന്ദനെ കെട്ടിക്കണമെന്നുള്ള വാശിയായിരുന്നു. അവസാനം മുത്തശ്ശിയും ഗോവിന്ദും പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോഴാ ഒന്നടങ്ങിയത്.
രാത്രിയിൽ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുടുംബത്ത് നടന്ന സംഭവങ്ങൾ വിവരിക്കുകയായിരുന്നു തുളസി.
എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് ഈ അപ്പച്ചിക്ക് ഇത്ര പെട്ടെന്ന് അവളോട് എങ്ങനെ ഇത്രയും പ്രേമം വന്നു എന്നാണ്.
ചപ്പാത്തി മുറിച്ച് വായിൽ വെക്കുന്നതിനിടെ മീന് പറഞ്ഞു.
ഓഹ് എന്റെ ഏട്ടത്തി, അത് ഇതുവരെ മനസ്സിലായില്ലേ? ഇത്രയും നാളും അകറ്റി നിർത്തിയത് ഒരു വമ്പൻ ലോട്ടറിയാണെന്നുള്ള കാര്യം വളരെ വൈകിയായിരിക്കും അപ്പച്ചി മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതിൻ്റെ ആയിരിക്കും പെട്ടെന്നുള്ള സ്നേഹവും ഈ കല്യാണാലോചനയൊക്കെ. ഗൗരവ് പറഞ്ഞത് കേട്ട് എല്ലാവരും അവൻ അതിശയത്തോടെ നോക്കി.
നിന്റെ തലയിലിപ്പോ ആൾതാമസമൊക്കെ ഉണ്ടോ?
നീരവ് ഗൗരവിന്റെ തലയിൽ തലോടി.
എന്റെ തലയിലേ നിങ്ങളെക്കാളും കൂടുതൽ ആൾതാമസമുണ്ട്, പിന്നെ ഞാനിതൊന്നും പ്രയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ.
അതെ അതെ, ഭയങ്കര ആൾതാമസമാണ്, മൊത്തം കുരുട്ടുബുദ്ധിയാണെന്നേ ഉള്ളൂ.
ആരോ പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു.
ആരവേ, മുത്തശ്ശി പറഞ്ഞു, എന്തായാലും ഇത്രയും ആയില്ലേ, നിങ്ങൾ തമ്മിലുള്ള താലികെട്ട് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടത്താമെന്ന്.
തുളസി പറഞ്ഞത് കേട്ട് ആരോഹിയുടെ ഉള്ളിൽ പെട്ടെന്ന് ആരോ ഐസ് കോരിയിട്ട പോലെ തോന്നി. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അവൾക്ക്. ആരോ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എഴുന്നേറ്റു. അവന്റെ ഒഴിഞ്ഞുമാറ്റം അവളുടെ സന്തോഷങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് കെടുത്തി.
ആരവേ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ അച്ഛനോട് സംസാരിച്ചു, നിങ്ങളോട് സമ്മതം ചോദിച്ച് തീരുമാനം അറിയിക്കാൻ പറഞ്ഞു.
തുളസി അവനെ തടഞ്ഞിർത്തി.
അമ്മേ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഞാനും ആരോഹിയും തമ്മിലുള്ള കല്യാണം നടക്കാനുണ്ടായ സാഹചര്യം നല്ലപോലെ അറിയാം. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ താലികെട്ടിന്റെ കാര്യമൊക്കെ പറയുന്നത്?
നീ എന്താണ് ഈ പറയുന്ന കാര്യം?
എന്തു പറയാനാ പിന്നെ ഞാൻ? അവളിപ്പോ പഠിക്കല്ലേ, അതിന്റെ ഇടയിലാണോ കല്യാണം കളവാണോ?
പഠിത്തത്തിന്റെ കാര്യം നീ മറന്നേക്ക്, കല്യാണം കഴിഞ്ഞാൽ അവൾ പഠിച്ചോളൂ.
നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ.
തുളസിയുടെ വാക്കുകൾ ആരവിന്റെയും ആരോഹിയുടെ മനസ്സിൽ ഒരുപോലെ തുളച്ചു കയറി. അവൻ മറുപടി പറയാൻ വൈകുന്ന ഓരോ നിമിഷവും അവളുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു.
അതെ, എനിക്കൊരാൾ ഇഷ്ടമാണ്. എന്റെ ഹൃദയത്തെ പിടിച്ചുകുലുക്കിയ ഒരേ ഒരു പെണ്ണ് ഈ ഭൂലോകത്തുള്ളൂ. അവൾ തന്നെയായിരിക്കും എന്റെ ഭാര്യയാവുക. അതിനുവേണ്ടി അമ്മ വെയിറ്റ് ചെയ്യണം, അത്രേ എനിക്ക് പറയാനുള്ളൂ.
ആരോഹിയെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. തന്റെ കാൽക്കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ അവൾക്ക് തോന്നി. വീണ്ടും അനാഥത്തിന്റെ പടുകുഴിയിലേക്ക് അവൾ വീഴുന്ന പോലെ. ഒരിക്കൽ മാഞ്ഞുപോയ നിരാശ അവളുടെ മനസ്സിൽ വീണ്ടും സ്ഥാനം പിടിച്ചു. ടെറസിൽ മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു ആരോഹി. നിന്റെ മനസ്സിൽ വേറൊരു മുഖമാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും എന്റെ അവസാനം വരെ, ആരോഹി അവളുടെ മനസ്സിൽ ഉരുവിട്ടു.
എന്താ, മാനത്ത് അമ്പിളിമാമനെ കണ്ടുകൊണ്ടിരിക്കുകയാണോ?
ആരോ അങ്ങോട്ടേക്ക് വന്നത് കണ്ടതും അവൾ എഴുന്നേറ്റ് വെളിയിലേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു.
ആരോ, വിടനെ, എനിക്ക് പോണം.
ചുവന്ന കണ്ണുകളോടെ അവളവനെ നോക്കിയതും അവനെ നെഞ്ചു പൊടിയുന്ന പോലെ തോന്നി. അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. പ്രണയം തുളുമ്പിയിരുന്ന അവളുടെ കണ്ണുകളിൽ വിഷാദം സ്ഥാനം കയ്യേറിയത് അവൻ അസ്വസ്ഥതയോട് നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മുഖം കൈക്കൊമ്പിളിലാക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വിരൽ തുമ്പാൽ കവിളിലെ കണ്ണുനീർ തുടച്ചു മാറ്റി. കരയരുത്, ഈ കണ്ണുകളിങ്ങനെ നിറയരുത്, അവൻ പതിയെ പറഞ്ഞു. ആരോഹ്യൊന്നും മിണ്ടിയില്ല, അവനെ തന്നെ നോക്കി നിന്നു. അവന്റെ അധരങ്ങൾ വിറക്കുകയായിരുന്നു ആദ്യ ചുംബനത്തിനായി. കുറച്ചു നേരം കഴിഞ്ഞതും ആരോഹി അവനിൽ നിന്ന് അകന്നു മാറി അകത്തേക്ക് പോയി. പറ്റില്ല സഖി, എനിക്ക് എത്രയൊക്കെ മൂടിക്കെട്ടി വച്ചാലും നിന്നോടുള്ള പ്രണയം ചിലപ്പോൾ വെളിയിൽ വരും. നിന്റെ സ്വപ്നത്തിന്റെ ആദ്യഘട്ടം നീ സ്വന്തമാക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് നിന്നോടുള്ള പ്രണയം. ആരോ ദേഷ്യത്തോടെ തന്റെ മുഷ്ടി ചുരുട്ടി ഭിത്തിയിലേക്കിടിച്ചു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. സെമസ്റ്റർ ബ്രേക്കിൽ ആരോ അവൾ എക്സാം കോച്ചിങ്ങിനായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ചേർത്തു. ആ ഒരു സംഭവത്തിന് ശേഷം ആരോഹി അവനോട് വളരെയധികം അകൽച്ച കാട്ടിയാണ് പെരുമാറിയിട്ടുള്ളത്. അവനും അങ്ങനെ തന്നെ. രാവിലെ അവളെ കൊണ്ടുവിടുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതെല്ലാം ആരോ തന്നെയായിരുന്നു. ഇന്നെന്താ കാറിൽ? പതിവ് പോലെ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വണ്ടിയിലേക്ക് ആയിരുന്നതിനിടെ ആരോഹി ചോദിച്ചു.
ബൈക്ക് പഞ്ചറായി, അതാ.
ആരവിന്റെ മറുപടിക്ക് ശേഷം അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവന്റെ കണ്ണുകൾ പല ആവർത്തി അവളെ തേടിപ്പോയി. പക്ഷേ അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു. മിണ്ടാതിരിക്കുമ്പോൾ പോലും മനസ്സാൽ നിന്നോട് 100 കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ. ആരോഹിയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി അവളുടെ കയ്യിലേക്ക് വീണു. പെട്ടെന്ന് ആരോ വണ്ടി റോഡ് സൈഡിലേക്ക് ഒതുക്കി.
ആരോഹി, നമുക്ക് ഗുളിക വാങ്ങണം, ഞാൻ വാങ്ങിയിട്ട് വരാം, വെയിറ്റ് ചെയ്യ കേട്ടോ.
ആരോ അവളെ നോക്കി പറഞ്ഞു. ഒരു പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി, തിരിച്ചവനും. അവൻ പോകുന്നത് നോക്കവേ അവളുടെ ഫോൺ ചലിച്ചു. മരുന്ന് വാങ്ങി ഇറങ്ങാൻ നേരമാണ് ആരവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്.
നിന്റെ സഖിയിപ്പോ ഞെരിഞ്ഞമരും.
ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചതും മറുവശത്തു നിന്നുള്ള ശബ്ദം കേട്ട് ആരോ സ്തബ്ധനായി. അവന്റെ കണ്ണുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലേക്ക് നോക്കി. അവന്റെ കൺമുന്നിൽ വെച്ച് വലിയൊരു ട്രെയിലർ കാറിലേക്ക് ഇടിച്ചു കയറി. അവന്റെ കയ്യിൽ നിന്ന് ഫോണും മരുന്നും താഴേക്ക് പോയി. ആരവിന്റെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നി. താൻ ഈ ലോകത്തിനി ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ലെന്നും. ഒരു ഭ്രാന്തനെ പോലെ അവൻ ആ കാറിന് ചുറ്റും ഓടി നടന്നു.
ആരു, ആരു, പ്ലീസ് ഒന്ന് വിളി കേൾക്ക്.
അവൻ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന കാറിന്റെ മുന്നിലായി നിന്ന് ബോണറ്റിൽ കൈകൊണ്ട് ആഞ്ഞടിച്ചു.
ജീവിക്കാൻ പറ്റില്ല.
അവിടെ ചുറ്റിനും കൂടി നിന്നവന്റെ കണ്ണുകൾ നനഞ്ഞു. അവന്റെ മനസ്സ് കൈവിട്ടു പോകുന്ന പോലെ തോന്നി. കണ്ണിൽ കൂടി പേമാരി ഒഴുകിക്കൊണ്ടിരുന്നു. ദേഷ്യത്തോടെ ആ കാറിൽ ഇടിച്ചും തൊഴിച്ചും അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം തകർന്നവനെ പോലെ അവൻ ആ മണ്ണിലേക്ക് തളർന്നിരുന്നു. കൈകൾ തറയിലേക്ക് പതിപ്പിച്ചു. തളർന്ന ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് മണ്ണ് പറ്റിയ കയ്യാൽ അവന്റെ മുഖം പൊത്തിപ്പിടിച്ചു. പൂർണ്ണമായും തകർന്ന ആ കാറിനുള്ളിൽപ്പെട്ട ആരോഹിക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് ആരോഹിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്? ആരോഹി തിരിച്ചുവരുമോ? കാത്തിരിക്കാം. ലെറ്റ്സ് വെയിറ്റ്. കോംറേഡ് കണ്ടിന്യൂഡ്.